ഓസ്ട്രേലിയയുടെ തെക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് സെപ്റ്റംബർ 22 ബുധനാഴ്ച അനുഭവപ്പെട്ടത്. ഇത്തരത്തിലുള്ള ഭൂചലനങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? ഇതേക്കുറിച്ച് വിദഗ്ധരുടെ ഇപ്പോഴുള്ള വിലയിരുത്തൽ എന്താണ്? ഇതുകൂടാതെ ഇത്തരത്തിലുള്ള ഭൂചലനങ്ങൾ സംഭവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സുരക്ഷ ഉറപ്പാക്കാനായി സ്വീകരിക്കാൻ കഴിയും? ഇക്കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പെർത്തിൽ ജിയോളജിസ്റ്റായ എക്സ്പ്ലോറേഷൻ മാനേജർ സതീഷ് നായർ നമുക്കൊപ്പം ചേരുന്നു.
SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
നമസ്കാരം ശ്രീ സതീഷ് നായർ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലിസ്, താങ്ക്സ് ഫോർ ദ ഇൻവൈറ്റ്.
സതീഷ് നായർ, ഓസ്ട്രേലിയയിൽ ശക്തമായ ഭൂചലനമാണ് കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായത്. ആളപായമുണ്ടായില്ലെങ്കിൽ കൂടി നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വളരെ ശക്തമായ ചലനമാണ് രേഖപ്പെടുത്തിയത്. തുടർചലനങ്ങളും അതിനുശേഷം ഉണ്ടായി. ഇത്തരത്തിൽ ശക്തമായ ചലനത്തിന് എത്രമാത്രം സാധ്യത ഇനിയുണ്ട് എന്നാണ് ഇപ്പോൾ ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്.
താങ്ക് യു. നമ്മൾ പൊതുവെ കിട്ടുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ജിയോ സയൻസ് ഓസ്ട്രേലിയയും US ജിയോളജിക്കൽ സർവേയിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ സീസ്മോളജിസ്റ്റ് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്ന എർത്ത്ക്വേക്കിനെ പറ്റിയുള്ളത്. അപ്പം പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എർത്ത്ക്വേക്ക് പ്രിഡിക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇൻ ദ സെൻസ് എർത്തിന്റെ ഹിസ്റ്ററി നമ്മൾ പറയുമ്പോൾ നമ്മള് മനുഷ്യ ജീവിതത്തിന്റെ ആയുസ് വെച്ചല്ല എർത്തിന്റെ ഹിസ്റ്ററി പോകുന്നത്. നമ്മുടെ 100 കൊല്ലത്തെ ആയുസും ഭൂമിയുടെ ആയുസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഗോസ് ഇൻ ബില്യൺസ് ഓഫ് ഇയേഴ്സ്. അപ്പം അത് നമ്മൾ യാതൊരു കമ്പാരിസണും ഇല്ല. അപ്പം സീസ്മോളജിസ്റ്റ് പ്രെഡിക്ട് ചെയ്യുമ്പം അവര് ചിലപ്പോ ഒരു 10-20 കൊല്ലത്തെ സ്പാനിലായിരിക്കും പറയുന്നത് ഒരു എർത്ത്ക്വേക്ക് ഉണ്ടാകാം. അത് ദാറ്റ് ഈസ് അതാണ് ടൈം ലൈൻ. കൂടാതെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന്റെ ലൊക്കേഷനോ അതിന്റെ മാഗ്നിറ്റ്യൂഡോ എവിടെ സംഭവിക്കും, എന്തുമാത്രം ഇന്റൻസിറ്റി ഉണ്ടാകും, അതൊക്കെ പറയാൻ ഭയങ്കര പാടാണ്. അത് കറന്റ് ടെക്നോളജിയിൽ അത് നടക്കത്തില്ല.
ഓക്കെ, പൊതുവിൽ എങ്ങനെയാണ് ഇപ്പോൾ വിദഗ്ധരുടെ ഒരു വിലയിരുത്തൽ? എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടർചലനങ്ങളുടെ ഒരു തീവ്രതയെല്ലാം എത്രമാത്രം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉണ്ടായ ഭൂചലനത്തിന്റെ?
പൊതുവെ ഓസ്ട്രേലിയ ഒരു സ്റ്റേബിൾ കോണ്ടിനെന്റ് ആണ്. ഓസ്ട്രേലിയ നമ്മൾ എർത്ത്ക്വേക്കിനെ പറ്റി പൊതുവെ പറയുമ്പോൾ പറയുന്നത് എവിടെ വേണേ എപ്പോ വേണേ ഉണ്ടാകാന്ന് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാലും പഴയ ഹിസ്റ്ററി എല്ലാം നമ്മൾ സ്റ്റഡി ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഇന്നുവരെ ഉണ്ടായ എർത്ത്ക്വേക്കിന്റെ ഒരു 81% അതിന്റെ പസഫിക് റിംഗിലുള്ള, പസഫിക് ഓഷ്യന്റെ ഇറ്റ്സ് കോൾഡ് റിംഗ് ഓഫ് ഫയർ, അവിടെയുള്ള കുറെ കൺട്രീസിലാണ് ഇത് നടന്നിരിക്കുന്നത്. സോ 81% ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം അവിടെ തന്നെയാണ്. അത് കൂടാതെ ഒരു 17% അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതും ഇത് ജാവ, സുമാത്ര, ഹിമാലയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഹിമാലയാസ് ആ സൈഡില്, വയ ഇറാൻ ഗോസ് ഇൻ ടു മെഡിറ്ററേനിയൻ ആൻഡ് അറ്റ്ലാന്റിക്. ഞാൻ ആദ്യം പറഞ്ഞ ഗ്രൂപ്പില് സൗത്ത് അമേരിക്ക ഉണ്ട്, സെൻട്രൽ അമേരിക്ക, ചിലി, മെക്സിക്കോ, വെസ്റ്റേൺ പാർട്ട് ഓഫ് US ആൻഡ് പാർട്ട് ഓഫ് അലാസ്ക, ജപ്പാൻ, സം ഐലൻഡ്സ് ഇൻ ഫിലിപ്പീൻസ്, ന്യൂ ഗിനി, പിന്നെ ഓൾ ദ വേ ഡൗൺ ടു ന്യൂസിലൻഡ്. സോ നമ്മൾ ഓസ്ട്രേലിയയിൽ ഇവിടെ പൊതുവെ ഇച്ചിരി സേഫ് ആണ്. ന്യൂസിലൻഡ് വേറെ എഫക്റ്റഡ് ആണ്. ന്യൂസിലൻഡിലെ ഒരു 10 കൊല്ലം മുമ്പ് വന്ന എർത്ത്ക്വേക്കിൽ വന്ന നാശനഷ്ടങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പം വി ആർ ജനറലി സേഫ്, ബട്ട് ഇറ്റ് ക്യാൻ സ്റ്റിൽ ഹാപ്പൻ. കൂടാതെ ജിയോ സയൻസ് ഓസ്ട്രേലിയ റെക്കോർഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 100 എർത്ത്ക്വേക്സ് ഓസ്ട്രേലിയ നടക്കുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 3 കുറവാണ്, less than 3 ഓൺ ദ റിക്ടർ സ്കെയിൽ. റിലേറ്റീവ്ലി സ്റ്റേബിൾ മാസ് ആയതുകൊണ്ട് ഇവിടെ നടക്കുന്നത് നമ്മളെ അത്ര ഇമ്പാക്ട് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ എർത്ത്ക്വേക്കിനെ കമ്പയർ ചെയ്ത് ഇനിയും വരുന്ന അതിനെ, അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത് ആഫ്റ്റർ ഷോക്സ് അതിനെക്കാട്ടി ലെസ് ഇന്റൻസിറ്റി ആയിരിക്കും. And damage will be relatively lesser because of that. അതാണ് അതിന്റെ കണക്കുകൂട്ടലുകൾ.
അപ്പോൾ പ്രാവശ്യത്തെ ഒരു ഭൂചലനം എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിൽ പതിവ് ഉള്ള ഒരു രീതിയിലുള്ള, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തീവ്രത കുറഞ്ഞ ഒരു ചലനമായിട്ട് കണക്കാക്കാൻ കഴിയില്ലല്ലോ. കാരണം 5.9 എന്ന് പറയുമ്പോൾ, എങ്കിൽ കൂടി ഇത് മൂലമുള്ള ഒരു അപകടം പൊതുവിൽ കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം കെട്ടിടങ്ങൾ മറിഞ്ഞു വീണ് വലിയൊരു അപകടങ്ങളോ ആളപായമോ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതേക്കുറിച്ച് കൂടി ഒന്ന് വിലയിരുത്താമോ?
ശരിയാണ്, ഒരു എർത്ത് ക്വേക്കിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അത് അതിനെ മെഷർ ചെയ്യുന്ന റിക്ടർ സ്കെയിലിലെ റീഡിംഗ് വെച്ചാണ് പറയുന്നത്. പക്ഷെ അത് മാത്രം നോക്കിയാൽ അത് ശരിയാകത്തില്ല. എന്നു വെച്ചാൽ റിക്ടർ സ്കെയിലിൽ ചിലപ്പോൾ വളരെ ഹൈ റീഡിംഗ് ഉള്ള ഒരു എർത്ത് ക്വേക്ക് കാണും, പക്ഷെ അതിനകത്ത് മരണവും നാശനഷ്ടവും ചിലപ്പം ഒത്തിരി കുറവായിരുന്നായിരിക്കും. പക്ഷെ ദർ കുഡ് ബി സ്മോളർ എർത്ത് ക്വേക്ക്, ചിലതിനകത്ത് നാശനഷ്ടങ്ങളും മരണവും ഒത്തിരി കൂടുതലായിരിക്കും. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ സ്ട്രക്ചർ എങ്ങനെയാണ്, അവിടെ ബിൽഡിംഗ് സേഫ് ആയിട്ടാണോ പണിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജപ്പാനിലൊക്കെ അവർ എർത്ത് ക്വേക്ക് പ്രോൺ സോണിലൊക്കെ അവരുടെ ബിൽഡിങ്ങിന് സ്പെഷ്യൽ എന്താ പറയുന്നത്, ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ എ സ്പെസിഫിക് വേ. അപ്പൊ അത് കാരണം അത് എർത്ത് ക്വേക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ പില്ലേഴ്സിനും ആ ബിൽഡിങ്ങിനും ഒക്കെ. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുന്ന ഒരു സൊസൈറ്റിയിൽ അല്ലെ അങ്ങനത്തെ ഒരു സ്ട്രക്ചേഴ്സ് ഉള്ള സ്ഥലത്ത് നാശനഷ്ടങ്ങൾ കുറയും. സോ വി ആർ നോട്ട് യെറ്റ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. എന്റെ അധികം ആവശ്യവുമില്ല. എന്താന്ന് വെച്ചാൽ ഓസ്ട്രേലിയ ഇസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് ഇത് ഇതുവരത്തെ ഒരു റെക്കോർഡിലും ഓസ്ട്രേലിയ ഇസ് നോട്ട് സെറ്റ് ടു ബി ഇൻ ദ യുനോ ഡേഞ്ചർ ഏരിയ ഫോർ എർത്ത് ക്വേക്ക്.
ഇനി ശ്രീ സതീഷ്, ഇനി കൂടുതൽ സുരക്ഷിതമാകാനുള്ള ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത്തരം ഭൂമി കുലക്കങ്ങൾ ഭൂമി ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്? വീടിനകത്തായിരിക്കുമ്പോൾ, വീടിന് പുറത്തായിരിക്കുമ്പോൾ, കൂടാതെ വണ്ടി വാഹനങ്ങളിൽ അകത്താകുമ്പോൾ, ഒന്ന് വിശദീകരിക്കാം. ആദ്യം വീടിന് അകത്തായിരിക്കുമ്പോഴുള്ള ഒരു കാര്യം വെച്ച് തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ്?
ഞാൻ ആ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് പുറകിലെടുത്തൊന്നു വേണേ പറയാം. എർത്ത് ക്വേക്കിന്റെ ഏറ്റവും വലിയത് അതിന്റെ ഇന്റൻസിറ്റിയും അതിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ലൊക്കേഷനും ആണ്. പക്ഷെ അതൊന്നും നമുക്ക് അധികം പ്രെഡിക്ട് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സിറ്റി ലൈഫിലോ അല്ലെങ്കിൽ വട്ടവർ സബ് അർബൻ ലൈഫിലോ ഇൻ ദ കൺട്രി സൈഡോ എവിടെ താമസിച്ചാലും അതനുസരിച്ചുള്ള സേഫ്റ്റി നമുക്ക് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പൊ ബേസിക്കലി ജിയോളജി ഓഫ് ദ ഏരിയ ആൻഡ് എഞ്ചിനീയറിംഗ്, ദീസ് ടു ആസ്പെക്ട്സ് വിൽ ഡിസൈഡ് ദ ഇമ്പാക്ട് ഓഫ് ദ എന്താ പറയുന്ന എർത്ത് ക്വേക്കിന്റെ. എന്തുമാത്രം അത് മനുഷ്യരെ നാശനഷ്ടങ്ങൾ വരുത്താം, അല്ലെ നമ്മുടെ പ്രോപ്പർട്ടീസിന് നാശനഷ്ടങ്ങൾ വരുത്താം. ഇൻഡോഴ്സില്ല, ഇപ്പൊ നമ്മൾ ഇൻഡോഴ്സില്ല. അപ്പം എർത്ത് ക്വേക്ക് വന്നു, നമ്മൾ ഇൻഡോഴ്സില്ല. ഞാൻ പറയുന്ന ഇത് ദിസ് ഇസ് നോട്ട് എ ജിയോളജിക്കൽ എക്സ്പെർട്ടീസ്, ഇതൊരു നമ്മുടെ സേഫ്റ്റി യുനോ പ്രിക്കോഷൻസ് എമർജൻസി പ്രിപ്പയർനെസിന് വേണ്ടിയുള്ളത്. അപ്പം ഇൻഡോഴ്സിലാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ടു സ്റ്റേ ഇൻഡോഴ്സ്, നോട്ട് ടു റൺ ഔട്ട്. ആൻഡ് നമ്മള് ഇത് എന്തോ ഞാൻ ഇത് മലയാളത്തിൽ പറഞ്ഞു വന്നാല് കുറഞ്ഞ സ്ഥലം ഉപയോഗിച്ച് ഇരിക്കുക. സോ ദേ സേ ഡ്രോപ്പ് ടു ദ ഫ്ലോർ, മേക്ക് യുവർ സെൽഫ് സ്മോളർ. അതായത് നമ്മൾ കട്ടിലെ കിടക്കുക എന്നേ ഡോണ്ട് ബി ദർ, ഗെറ്റ് ഇൻ ടു എ കോർണർ ഓർ എന്തോ പറയുന്ന വലിയ നല്ല ബലമുള്ള ഒരു ഡെസ്കോ ടേബിളോ സംതിങ് ലൈക്ക് ദാറ്റ്. അതിൻ്റെ കീഴിലിരിക്കുക, നമ്മുടെ തല പ്രൊട്ടക്ട് ചെയ്യുക. സോ ദീസ് ആർ ദ തിങ്സ് വീടിനകത്തുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന. ഹൈ റൈസ് ബിൽഡിങ്ങിലാണ് നമ്മള് വിൻഡോസ് ജനലിന്റെ ഒക്കെ അടുത്തുനിന്ന് ദൂരെ മാറി നിൽക്കുക. എലിവേറ്ററിനകത്ത് നിൽക്കരുത്, മാറി നിൽക്കുക. ആൻഡ് അഗെയിൻ ആസ് ഐ സെഡ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു മിനിമം ഏരിയ കവർ ചെയ്തുകൊണ്ട് ഒരു കോർണറിൽ ഇരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്.
അപ്പോൾ അതിന്റെ അകത്ത് പലർക്കും സംശയം തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യം, വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്ന അല്ലെങ്കിൽ ഇറങ്ങി ഓടുന്ന ഒരു പതിവുണ്ട്. കാരണം പുറത്ത് കെട്ടിടത്തിന് പുറത്താണല്ലോ, കുറച്ചുകൂടെ സുരക്ഷിതമാകുമല്ലോ, കെട്ടിടം മേഘത്തേക്ക് വീഴാനുള്ള സാധ്യതകൾ കുറവാണല്ലോ എന്നാണല്ലോ പൊതുവിലുള്ള ഒരു ധാരണ.
നമുക്കാകുമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ പോയി നിൽക്കുന്നതാണ്. പക്ഷെ ഈ സിറ്റി ലൈഫിൽ നമ്മളെ ഓപ്പൺ ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എർത്ത് ക്വേക്ക് അവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് അത്രയും സമയമില്ല. വിത്തിൻ മിനിറ്റ്സ് എർത്ത് ക്വേക്ക് വന്ന് പോവുകയാണ്. അപ്പൊ നമുക്ക് ഓപ്പൺ ഗ്രൗണ്ട് വരെ എത്താനുള്ള സമയം ചിലപ്പോൾ കാണത്തില്ല. അപ്പം നമ്മളെ സേവ് ചെയ്യാനുള്ള എഫേർട്ടിൽ ചിലപ്പോൾ നമുക്ക് തന്നെ കൂടുതൽ ഡാമേജ് വരും. സൈഡിൽ നിന്ന് വീഴുന്ന ബിൽഡിങ്ങോ സൈഡിൽ വീഴുന്ന സ്ട്രക്ചറോ പവർ ലൈനോ എന്തോ ഫയർ ഉണ്ടാകാം, ഇലക്ട്രിക്കൽ ഫോട്ടോ വാട്ടർ ബേസ്റ്റ് ഉണ്ടാകാം, ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടാം. അപ്പൊ അതുകൊണ്ട് പറയുന്നത് അവിടെ നിൽക്കുന്നതാണ്. ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോഴായിരിക്കും കൂടുതൽ, അതിന് സമയമില്ല, ഇറ്റ് ഡസൻ ഗിവ് ടൈം ടു റൺ. അതുകൊണ്ടാണ് പറയുന്നത്. ബട്ട് സേഫസ്റ്റ് പ്ലേസ് വുഡ് ബി എ വെരി ഓപ്പൺ ഗ്രൗണ്ട്. ഇഫ് പോസിബിൾ.
ഓക്കെ, അപ്പോൾ അത് പറയുന്നത് കെട്ടിടങ്ങളുടെ അകത്തു നിന്ന് ആയിരിക്കുമ്പോൾ ഒരു ഭൂചലനം ഉണ്ടാകുമ്പോൾ ഉള്ള സാഹചര്യമാണ്. ഈ കെട്ടിടങ്ങൾ പുറത്തായിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എങ്ങനെയാണ്?
ഓക്കെ, സപ്പോസ് നമ്മൾ പൊതുവെ വീട്ടിടത്തിന് പുറത്തായിരിക്കുമ്പം കൂടുതൽ സമയം ലെറ്റ്സ് സേ ഒരു കാറിനകത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ സ്പേസിലായിരിക്കും. കാറിനകത്താണ് ഏറ്റവും നല്ലത്. കാറിന് മൂവ് അവേ ഫ്രം സ്ട്രക്ചേഴ്സ് ആൻഡ് കാറിനകത്ത് തന്നെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലതാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇത് സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്, ഇത് എന്താ പറയുന്നത് എമർജൻസി പ്രിപ്പയർനെസ് ആണ്. അപ്പോൾ അവർ പറയുന്നത് മൂവ് അവേ ഫ്രം സ്ട്രക്ചർ, പക്ഷേ അവനോണ്ട് കാറിനകത്ത് തന്നെ സേഫ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കരുത്, ഡ്രൈവിങ് സ്റ്റോപ്പ് ചെയ്യണം, പുൾ ഓവർ ചെയ്ത് സൈഡിൽ സേഫായിട്ട് ഒരു ഓപ്പൺ ഏരിയയായി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓവർ പാസിന്റെ അടുക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രക്ചറാണ്, ഇറ്റ് ക്യാൻ കൊളാപ്സ്. പവർ ലൈൻസിന്റെ അടുക്ക് നിൽക്കരുത്. സോ ഇതൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷേ ഷുവർലി പുൾ ഓവർ ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യരുത്. നമുക്കറിയത്തില്ല നമ്മുടെ മുമ്പിൽ എന്താണ്, ചിലപ്പോൾ വല്ല സ്ട്രക്ചർ കാണും, പവർ ലൈൻ കാണും. സോ എനിത്തിങ് ക്യാൻ കൊളാപ്സ്. സോ വി ഷുഡ് ജസ്റ്റ് സ്റ്റേ പുട്ട് ഇൻ എ സേഫ് ഏരിയ.
വളരെ നന്ദി ശ്രീ സതീഷ് നായർ, ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.
താങ്ക് യു ഡെലി, താങ്ക് യു. നമ്മൾ ഇതെല്ലാം ജനറൽ ഇൻഫർമേഷൻസ് ആണ്. നമ്മൾ ഷുവർലി വി മൂവ് ഫർദർ ഇൻഫർമേഷന് വേണ്ടി നമ്മൾ എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കേണ്ട കാര്യമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം ആൻഡ് ലിസ്ണിംഗ്.